നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ബോണ്ടായി ബീച്ചിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ വിദ്വേഷ പ്രചാരണവും തോക്കുകളുടെ ഉപയോഗവും നിയന്ത്രിക്കുന്നതിന് രണ്ട് പുതിയ നിയമങ്ങൾ നിലവിൽ വരികയാണ്. ചൊവ്വാഴ്ച രാത്രി നടന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലാണ് നിർണായകമായ ഈ രണ്ട് ബില്ലുകളും നിയമമായത്. ആഭ്യന്തരമന്ത്രി ടോണി ബർക്ക് അവതരിപ്പിച്ച ഈ ബില്ലുകൾ ജനപ്രതിനിധി സഭയിലും തുടർന്ന് സെനറ്റിലും പാസായി. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ നിയമങ്ങൾ നിർണായകമാകുമെന്ന് സർക്കാർ വ്യക്തമാക്കി. എന്താണ് പുതിയ നിയമങ്ങളെന്ന് പരിശോധിക്കുകയാണ് വാർത്തയ്ക്കപ്പുറമെന്ന സെഗ്മെന്റിൽ ഞാൻ അഖിലശ്രീ. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയുടെ ദേശീയ പൊതുമേഖലാ മാധ്യമ സ്ഥാപനമായ SBS മലയാളത്തിൽ ഇതുപോലെയുള്ള വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് കേൾക്കാം. ഇതിനായി SBS ഓഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നോ ഫേസ്ബുക്ക് പേജിൽ നിന്നോ ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാം. December 14 ബോണ്ടായി ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുരക്ഷാ നിയമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ആന്റണി ആൽബനീസി സർക്കാർ. കനത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ നിശ്ചയിച്ചതിലും രണ്ടാഴ്ച മുൻപേ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്താണ് തോക്ക് നിയന്ത്രണ നിയമവും വിദ്വേഷ വിരുദ്ധ ബില്ലും പാസാക്കിയത്. പ്രതിപക്ഷ സഖ്യത്തിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ലിബറൽ പാർട്ടിയുടെ പിന്തുണയോടെയാണ് സർക്കാർ വിദ്വേഷ വിരുദ്ധ ബിൽ പാസാക്കിയത്. തോക്ക് നിയന്ത്രണ ബിൽ പാസാക്കിയത് ഗ്രീൻസിന്റെ പിന്തുണയോടെയും. ഇത്തരം കർശനമായ നിയമങ്ങൾ നേരത്തെ നിലവിലുണ്ടായിരുന്നുവെങ്കിൽ ബോണ്ടായ ഭീകരർക്ക് തോക്കുകൾ ലഭിക്കില്ലായിരുന്നുവെന്ന് ബിൽ അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി ടോണി ബർക്ക് പറഞ്ഞു.
How many firearms would the Bondi gunmen have held? Would it be 6? Would it be 5? Would it be 4? The answer is 0. The father would have been ineligible because he was not a citizen. The firearms that they were using would not have been available to them.
ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് ബില്ലുകളാണ് സർക്കാർ പാസാക്കിയിരിക്കുന്നത്. വിദ്വേഷ വിരുദ്ധ ബില്ലും തോക്ക് നിയന്ത്രണ ബില്ലും. എന്താണ് വിദ്വേഷ വിരുദ്ധ ബിൽ? എങ്ങനെയാണ് സർക്കാർ വിദ്വേഷത്തെ നിർവചിക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സംഘടനകൾക്കോ എതിരെ വിദ്വേഷമോ വർഗീയ സംഘർഷമോ പ്രോത്സാഹിപ്പിക്കുന്നവരെയാണ് പുതിയ നിയമപ്രകാരം വിദ്വേഷം പടർത്തുന്ന സംഘങ്ങളായി കണക്കാക്കുന്നത്. ഇത്തരം സംഘടനകളെ നിരോധിക്കാൻ സർക്കാരിന് കഴിയും. വിശ്വാസങ്ങളുടെയോ വംശീയ പശ്ചാത്തലത്തിന്റെയോ ജന്മരാജ്യത്തിന്റെയോ ഒക്കെ പേരിൽ ഇത്തരത്തിൽ വിദ്വേഷം പടർത്തുന്നത് കുറ്റകരമാകും. ഇത്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരുടെ വീസ റദ്ദാക്കാനും അവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കാനും ആഭ്യന്തരമന്ത്രിക്ക് അധികാരം നൽകുന്ന നിയമം കൂടിയാണ് ഇത്. ഒരു സംഘടനയെ ഈ ഗണത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആ ഗ്രൂപ്പ് ഒരു വിദ്വേഷ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയോ അതിനായി തയ്യാറെടുക്കുകയോ ആസൂത്രണം ചെയ്യുകയോ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രിക്ക് ബോധ്യപ്പെടണം. ഒരാളെ ഭയപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയെക്കുറിച്ച് ഭീതിയുണ്ടാക്കാനോ കാരണമാകുന്ന പെരുമാറ്റത്തെയാണ് വിദ്വേഷ കുറ്റകൃത്യം അഥവാ ഹെയ്റ്റ് ക്രൈം എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ കാര്യം, ഓസ്ട്രേലിയൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ACO ഡയറക്ടർ ജനറലിന്റെ ഉപദേശം കൂടാതെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മന്ത്രിക്ക് കഴിയില്ല എന്നതാണ്. നിലവിൽ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കാത്ത മറ്റു പല സംഘടനകളെയും നിയന്ത്രിക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും പുതിയ നിയമം വഴിയൊരുക്കും. നവനാസി സംഘടനയായ നാഷണൽ സോഷ്യലിസ്റ്റ് നെറ്റ്വർക്ക്, തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹിസ്ബത്ത് ഉദ് തഹ്രീൽ എന്നിവ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സർക്കാർ വ്യക്തമാക്കി. നിലവിലെ നിയമങ്ങളനുസരിച്ച് കുറ്റകരമായ നടപടികളുടെ പരിധിയിൽ വരാതിരുന്ന ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെ പുതിയ നിയമത്തിലൂടെ നേരിടാൻ സാധിക്കും. ചുരുക്കത്തിൽ, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളെ നിരോധിക്കാനും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം രാജ്യത്തെ രാഷ്ട്രീയ സംവാദങ്ങൾക്കും പൌരാവകാശങ്ങൾക്കും മേലുള്ള കടന്നുകയറ്റമാകും ഈ നിയമമെന്ന് ആരോപിച്ചാണ് ഗ്രീൻസ് പാർട്ടി അതിനെ എതിർത്തത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന വിദേശ രാജ്യങ്ങൾക്കെതിരെയുള്ള ന്യായമായ വിമർശനങ്ങളെപ്പോലും നിയമം നിശബ്ദമാക്കുമെന്നാണ് ഗ്രീൻസ് നേതാവ് ലാറിസ വാട്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്.
The Prime Minister wanted a political outcome. Well, what a shame that we don't instead have an outcome that genuinely protects people and that brings us together. That could have been achieved, but this process and this bill are so far from that. The Greens will be strongly opposing it today, and we condemn the government and the opposition for agreeing on such a frightening blank check being given, which we fear will have real consequences to silence people's legitimate peaceful opinions.
ഇനി എന്താണ് തോക്ക് നിയന്ത്രണ നിയമമെന്നും പരിശോധിക്കാം. 1996 പോർട്ട് ആർതർ കൂട്ടക്കൊലയോടനുബന്ധിച്ച് കൊണ്ടുവന്ന തോക്ക് നിയന്ത്രണത്തിന് ശേഷം രാജ്യം കാണുന്ന ഏറ്റവും വലിയ തോക്ക് നിയമ പരിഷ്കാരമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ബോണ്ടായിൽ ആക്രമണം നടത്തിയ ഒരാൾക്ക് 6 തോക്കുകൾ നിയമപരമായി കൈവശം വയ്ക്കാൻ അനുവാദമുണ്ടായിരുന്നു. നിലവിലെ നിയമത്തിലുള്ള ഇത്തരം പഴുതുകൾ അടയ്ക്കാനാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നത്. തോക്ക് ലൈസൻസ് അപേക്ഷകളിൽ കർശനമായ പരിശോധനകൾ ഏർപ്പെടുത്തുന്നതിനൊപ്പം രാജ്യവ്യാപകമായി ആയുധങ്ങൾ തിരികെ വാങ്ങുന്നതിനുള്ള പദ്ധതിയും പുതിയ നിയമത്തിന്റെ ഭാഗമാണ്. രാജ്യത്തെ 40 ലക്ഷത്തോളം വരുന്ന രജിസ്റ്റർ ചെയ്ത തോക്കുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി ഗൺ ബൈബാക്ക് പദ്ധതിയും നടപ്പിലാക്കാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി മുതൽ തോക്ക് ലൈസൻസിനായി അപേക്ഷിക്കുന്നവരെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും തോക്കുകളുടെ ഇറക്കുമതിയിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ വരുത്തുകയും ചെയ്യും. പുതിയ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ അത് ഇങ്ങനെയാണ്. 2 വർഷത്തെ കാലയളവിനുള്ളിൽ തോക്കുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനായി ബൈബാക്ക് പദ്ധതി നടപ്പിലാക്കും. ഓസ്ട്രേലിയൻ പൌരന്മാരല്ലാത്തവർ തോക്കുകൾ കൈവശം വയ്ക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തടയും. കൂടാതെ തോക്കുകൾ, അവയുടെ ഭാഗങ്ങൾ, വെടിയുണ്ടകൾ എന്നിവയുടെ ഇറക്കുമതിയിൽ കർശന നിയന്ത്രണം കൊണ്ടുവരും. തോക്ക് ലൈസൻസിനുള്ള ബാക്ക്ഗ്രൌണ്ട് പരിശോധന അല്ലെങ്കിൽ പശ്ചാത്തല പരിശോധന കർശനമാക്കും. നിലവിൽ ലൈസൻസ് ഉള്ളവരുടെ കാര്യത്തിലും പുനഃപരിശോധനയുണ്ടാകും. ലൈസൻസ് പരിശോധനകൾ വേഗത്തിലാക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളും വിവിധ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കും. കണക്കുകൾ അനുസരിച്ച് 41 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത തോക്കുകളാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ളത്. ഓരോ ആഴ്ചയും ശരാശരി 2000 പുതിയ തോക്കുകൾ നിയമപരമായി വാങ്ങുന്നുമുണ്ട്. 11.5 ലക്ഷം തോക്കുകളുമായി ന്യൂ സൌത്ത് വെയിൽസാണ് പട്ടികയിൽ ഒന്നാമത്. പിന്നാലെ ക്വീൻസ്ലൻഡും വിക്ടോറിയയുമാണുള്ളത്. കാൻബറയിലാണ് ഏറ്റവും കുറവ് തോക്കുകളുള്ളത്. പുതിയ നിയമപ്രകാരം ഷൂട്ടിംഗ് മത്സരങ്ങൾക്കായി ഒരാൾക്ക് പരമാവധി 4 തോക്കുകൾ മാത്രമേ കൈവശം വയ്ക്കാനാകൂ. വാണിജ്യ കാർഷിക ആവശ്യങ്ങൾക്കാണെങ്കിൽ 10 തോക്കുകളും കൈവശം വയ്ക്കാം. ഗ്രീൻസ് പാർട്ടിയുടെ പിന്തുണയോടെയാണ് പാർലമെന്റ് തോക്ക് പരിഷ്കരണ നിയമം പാസാക്കിയത്. എന്നാൽ പ്രതിപക്ഷ സഖ്യം ഈ നിയമത്തെ ശക്തമായി എതിർത്തു. വിനോദത്തിനായി വെടിവയ്പ് നടത്തുന്നവരെയും കർഷകരെയും മനുഷ്യനും കൃഷിക്കും നാശമുണ്ടാക്കുന്ന മൃഗങ്ങളെ നേരിടാൻ ശ്രമിക്കുന്നവരെയും സർക്കാർ ശിക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷ എംപിമാർ ആരോപിച്ചു. നിയമത്തെ വിലകുറഞ്ഞ രാഷ്ട്രീയ വിദ്യ എന്നാണ് നാഷണൽസ് പാർട്ടി നേതാവ് ഡേവിഡ് ലിറ്റിൽ പ്രൌഡ് വിശേഷിപ്പിച്ചത്.
This is nothing more than a cheap political diversion. A cheap political diversion that is not facing up to the real problem in this country, which is radical Islamists that are taking hold and are causing the harm on the streets that we saw in Bondi.
തോക്ക് നിയമപരിഷ്കാരം കൊണ്ട് മാത്രം വിദ്വേഷമോ തീവ്രവാദമോ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും എന്നാൽ തോക്കില്ലാത്ത ഒരു ജൂതവിരോധി വെറുപ്പ് നിറഞ്ഞ വ്യക്തി മാത്രമാണെന്നും കയ്യിൽ തോക്കുള്ള ജൂതവിരോധി ഒരു കൊലയാളിയാണെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം.
ഗൺ റിഫോം alone will not solve hatred or extremism, but an anti-Semite without a gun is just a hate-filled person. An anti-Semite with a gun is a killer.
പ്രിയ ശ്രോതാക്കളെ, രാജ്യത്ത് ഏർപ്പെടുത്തിയ പുതിയ നിയമങ്ങളെക്കുറിച്ചാണ് വാർത്തകൾക്കപ്പുറമെന്ന സെഗ്മെന്റിൽ വിശദമായി പരിശോധിച്ചത്. ഇതുപോലെയുള്ള വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ മുടങ്ങാതെ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേൾക്കാം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.